ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
I praise the Lord that God has given me yet another opportunity to stand on His behalf before you tonight.
ഇന്നത്തെ ആലോചനയ്ക്കായിട്ട് രണ്ടു കൊരിന്ത്യർ നാലാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം വായിക്കാം.
And for our consideration this evening, let's turn to 2 Corinthians chapter 4 and read verse 16. 2 Corinthians chapter 4 and verse 16. Therefore, we do not lose heart, but though our outer man is decaying, yet our inner man is being renewed day by day. Let's pray.
പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അവിടുത്തെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
Our Father in heaven, we thank you for your precious name.
അവിടുത്തെ ആ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനാൽ അങ്ങയെ വാഴ്ത്തുന്നു.
We also thank you that you have given us your word which is established in heaven forever.
അവിടുത്തെ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പാപം വിട്ടൊഴിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ.
We pray that your word would be used in our lives tonight, that it would affect us, and that we would desire to live a life that is set apart for you and pleasing to you.
അവിടുത്തെ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് കർത്താവെ സമാധാനത്തോടെ പോകാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ.
We also pray that you would bless your word to us and that we'd be able to be blessed by your word as we return from here tonight.
സകലവും അവിടുത്തെ പുനർനാമത്തെ അവിടുത്തെ വിലയേറിയ നാമത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
And we also give you thanks for your precious name.
യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ.
Pray these things in Jesus' name. Amen.
അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മളോട് ആദ്യമായിട്ട് പറയുന്നത് നാം അധൈര്യപ്പെട്ടു പോകരുത്, നാം ചിന്താകുലം ഉള്ളവരായി തീരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം തുടങ്ങുന്നത്.
The Apostle Paul here starts out this verse by reminding us to not lose heart or to not get discouraged.
നമ്മൾ അധൈര്യപ്പെട്ടു പോകാൻ ധാരാളം കാരണമുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു, ആ കാര്യത്തിൽ നാം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
You know, there are many reasons that we tend to lose heart, and one of them is the fact that our outer man is decaying.
പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാനായിട്ട് നാം ഒന്നും ചെയ്യേണ്ട, അത് സ്വതമേ അത് സംഭവിക്കുന്ന ഒരു വിഷയമാണ്.
And as far as the decay or degradation of our outer man, there's nothing that we need to do particularly for that to happen. It just naturally happens.
പുറമേയുള്ളവൻ ക്ഷയിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രോഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം ക്ഷയിക്കുമ്പോൾ നാം ആകുല ചിന്തയുള്ളവരായി തീരാറുണ്ട്.
And it is not uncommon for us to get or to lose heart, whether it be due to an accident or to an illness, when our body starts getting weak.
പൗലോസ് ഈ കാര്യം എഴുതുമ്പോൾ പൗലോസ് പലവിധമായ ഉദ്രവങ്ങളിൽ അകപ്പെടുകയും കപ്പൽ ക്ഷേത്രത്തിൽ പെടുകയും പട്ടിണി അനുഭവിക്കുകയും അനേക പട്ടം അടി ഉള്ളുകയും ഇങ്ങനെ വിവിധമായ ജയിൽവാസം അനുഭവിക്കുകയും ഇങ്ങനെ വിവിധമായ പ്രശ്നങ്ങളിൽ കടന്നു പോയതുകൊണ്ട് പൗലോസിന്റെ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നത് പൗലോസിന് അറിയാമായിരുന്നു.
And Paul was very aware of this degradation of his outer man because of the experiences he had gone through. He had been put in prison several times. He had been beaten several times. He had been shipwrecked before. He had suffered various kinds of troubles on his body, and through those experiences he could feel or he could sense that his outer man was indeed decaying.
എന്നാൽ പൗലോസ് അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമായിട്ടാണ് അത് കരുതിയത്.
But Paul's perspective on those things was that this is a very light affliction that is momentary.
അതിനൊരു കാരണമുണ്ട്.
And there's a reason that Paul had that perspective.
അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നുള്ള ആ അത്ഭുതകരമായ കാര്യം തന്നിൽ സംഭവിക്കുമ്പോൾ ആ പുറമേയുള്ളവൻ ക്ഷയിക്കുന്നത് വെറും ലഘുവായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്.
And the reason that he had that perspective is because he was also experiencing another change within him. He noticed that his inner man was being renewed day by day. And having experienced that, his perspective was, this is momentary, this is light.
ആ പുറമേയുള്ളവൻ ക്ഷയിച്ച് ഇല്ലാതാവുന്ന രീതിയിലും അതിനെക്കുറിച്ച് നാം ഒരുപാട് അധൈര്യപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദിവസം തോറും പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവത്തിൽ എപ്പോഴും ആയിരിക്കുന്നതുകൊണ്ട്.
And there is really no good reason for us to lose heart over the degradation of the outer man, because each day our inner man is being renewed.
പഴയ മനുഷ്യൻ ഓരോ വർഷവും നമ്മൾ ക്ഷയിക്കുമ്പോൾ നമ്മുടെ അകമയുള്ളവൻ ദൈവകൃപയിൽ ശക്തിപ്പെടുകയും പുതുക്കം പ്രാപിക്കുകയും യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ആ അത്ഭുതകരമായ കാര്യം നമ്മളിൽ സംഭവിക്കുമ്പോൾ അത് നമ്മെ സന്തോഷിപ്പിക്കുന്ന വിഷയമാണ്.
And even though our outer person is getting weaker or decaying, when we experience the miracle of the change that happens to our inner man, the renewal that happens to it, that should bring us great joy.
അതെ, യേശുക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന പ്രക്രിയയാണ് നമ്മളിൽ സംഭവിക്കുന്നത്.
And that change that happens to our inner man is the change of ourselves into conformity with the person of Christ.
അതെ, എത്രയോ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്.
And that is really an amazing truth.
അത് ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുറമേയുള്ളവൻ ക്ഷയിക്കുമ്പോൾ നമ്മളുടെ അകമയുള്ളവൻ ശക്തിപ്പെടുന്നു എന്നുള്ളത് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്.
And each year we should be able to rejoice and see the renewal that is happening to our inner man, even though our outer man is perishing.
പൗലോസ് വളരെ ഉന്നതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചതുകൊണ്ട് പൗലോസിന്റെ ജീവിതത്തിൽ അത് ഓരോ ദിവസവും സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഗോൾ അതായിരിക്കണം, ഓരോ ദിവസവും നമ്മളിൽ ഈ പുതുക്കം സംഭവിക്കണം.
And because of the kind of Christian life that Paul led, it seems to me like he could sense this change, this renewal on a daily basis. And for each one of us, that should be our goal, that we can see more of a conformity to the image of God's Son.
ദിവസം തോറും പുതുക്കം പ്രാപിക്കുന്ന ആ പ്രക്രിയ അത് ദൈവത്തോട് അടുത്ത് ഇരിക്കുന്നവർക്ക് അത് സാധ്യമാണെന്ന് പൗലോസിന്റെ ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു കാര്യമാണ്.
And one of the truths that the Apostle Paul teaches us through his own life is that this renewal of the inner man happens to those who walk closely with the Lord.
നമ്മുടെ ജീവിതത്തിൽ ആ പുതുക്കം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളോട് അടുത്ത് പെരുമാറുന്നവർക്ക് നമ്മളിൽ വരുന്ന മാറ്റം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം.
And if this change is happening to us, those who are closely acquainted with us should be able to see that difference in us.
നമ്മുടെ ഭവനത്തിലുള്ളവരെ, സഭയിലുള്ളവരെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ, ഇവിടൊക്കെയും നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ മാറ്റവും രൂപാന്തരവും അവർക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരണം.
For those who are in our assembly, for those who work with us, they should be able to see the difference that is happening, the renewal that is happening to our inner man.
പൗലോസ് അതിനെക്കുറിച്ച്, ഈ പുതുക്കം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് റോമാലേഖനം 6:4 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
In Romans chapter 6 and verse 4, Paul tells us something about this renewal. It says, therefore, we have been buried with him through baptism into death, in order that as Christ was raised from the dead through the glory of the Father, so we too might walk in newness of life.
റോമാലേഖനം 1:5-5 നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം മുഖാന്തരം മായിച്ചു കളഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
The first 5 chapters of Romans teaches us about how by or through the death of the Lord Jesus Christ on the cross, our sins that we had committed have been taken care of.
അത് മുഴുവനും മായ്ച്ചു കളഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളെ പോലെ നമ്മെ കണക്കാക്കിയതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
There we see that God has erased him and is willing to see us as a person who has never done any such offenses against him.
എന്നാൽ റോമാലേഖനം 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിലുള്ള പാപപ്രകൃതി പിന്നെയും നാം നമ്മളെ പാപത്തിലേക്ക് തുടരുവാനായിട്ട് സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
But when we come to chapter 6, we see the idea that the sinful nature that is in us that is able to kind of lead us back into a sinful lifestyle still exists in us.
നമ്മളിലുള്ള പാപപ്രകൃതി പാപം ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എപ്പോഴും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും.
And there's always something in us that causes us to have a desire to do things that are sinful.
എന്നാൽ അതിനും സമ്പൂർണ്ണമായിട്ട് ഒരു രക്ഷ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം മുഖാന്തരം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് 6 അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്.
But what we learn in chapter 6 is that even from that problem there is a redemption available in the work of the Lord Jesus Christ.
നാം ഇവിടെ വായിക്കുന്നത് നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നാണ് അവിടെ കാണുന്നത്.
And hence it tells us there in verse 4, therefore we have been buried with him through baptism into death, in order that as Christ was raised from the dead through the glory of the Father, so we too might walk in newness of life.
ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന അത്ഭുതകരമായ കാര്യം നമ്മളിൽ സംഭവിക്കാനായിട്ട് ഇവിടെ നാം കാണുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
And so here what Paul reminds us is that the basis for which we are privileged to walk in the newness of life is the fact that Christ died on our behalf.
ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ.
It is good for us to remember or be mindful of why Christ died.
നാം അതിന്റെ 6:10 നാം വായിക്കുന്നത് അവൻ പാപം സംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു.
In verse 10 it says, for the death that he died once for all.
അപ്പൊ പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു മരിച്ചു, അതുകൊണ്ട് നമുക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്.
And so Christ died for sin and to sin, and because of that we are able to walk in newness of life.
ക്രിസ്തു അങ്ങനെ മരിച്ചതുകൊണ്ട് അവൻ ജീവിക്കുന്നത് ഇനി ദൈവത്തിനായിട്ട് ജീവിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
In verse 10 also says, because he died that way, the life that he now lives, he lives to God or for God.
നമ്മളും അവണ്ണം തന്നെ, അതിന്റെ 11 വാക്യത്തിൽ അവണ്ണം തന്നെ നിങ്ങളും പാപം സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Then verse 11 goes on to say, even so, or in the same way, consider yourselves to be dead to sin, but alive to God in Christ Jesus.
യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാനായിട്ട് നാം പാപത്തിന് മരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം.
And so the main teaching here is that in order for us to live like the Lord Jesus lived, we ought to die to sin.
പാപത്തിന് സ്വാധീനമില്ലാത്ത ഒരു ജീവിതം നാം നയിക്കണം.
Or in other words, we need to live a life that where sin does not have an influence over us.
നാം എന്റെ 14 വാക്യത്തിൽ വായിക്കുന്നത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുന്നില്ല എന്നവിടെ നാം വായിക്കുന്നു.
In verse 14 it says, for sin shall not be master over you, for you are not under law but under grace.
പാപത്തിന് സ്വാധീനമില്ലാത്ത, പാപം കർത്തൃത്വം നടത്താത്ത, പാപം ചെയ്യാത്ത ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കുന്നത് നാം അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അത് സാധിക്കുന്നത്.
And so we can have a life where sin does not have mastery or influence when we die with him and are resurrected and walking with him.
നമുക്ക് അവനോടുകൂടെ മരിക്കുവാനും അടക്കപ്പെടുവാനും ഉയർത്തെഴുന്നേൽപ്പാനും ഇടയായി തീരുന്നത് നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിലാക്കിയതുകൊണ്ടാണ്.
And the reason we are able to do these things is because before the foundation of the world we were placed in Christ, or we were seen in Christ.
നാം ക്രിസ്തുവിലായതുകൊണ്ട് നമുക്ക് അവൻ മരിച്ചപ്പോൾ അവനോടുകൂടെ മരിപ്പാനും അവനോടുകൂടെ അടക്കപ്പെടുവാനും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പാനും ഇടയായി തീർന്നു.
And because we are in Christ, when Christ died, we were able to die with him and be buried with him and be raised with him.
അങ്ങനെ ആ ഒരു ജീവന്റെ പുതുക്കം യേശുക്രിസ്തു നയിച്ച അത്ഭുതകരമായിട്ടുള്ള ആ ഹെവൻലി ലൈഫ് നമുക്ക് നയിപ്പാൻ തക്കവണ്ണം ഈ മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ഇടയായി തീരുന്നു എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്.
So here the apostle reminds us that we are also able to walk in newness of life or live a heavenly lifestyle through the death, burial and resurrection of the Lord Jesus Christ.
2 തിമോത്തിയോസ് 2:11 ൽ നാം വായിക്കുന്നത് അവനോടുകൂടെ മരിച്ചു എന്ന് വരിയിൽ നമുക്ക് അവനോടുകൂടെ ജീവിക്കാനായിട്ട് ഇടയായി തീരുമെന്നാണ്.
In 2 Timothy chapter 2 and verse 11 we read, for if we died with him, we shall also live with him.
നമ്മൾ അവനോടുകൂടെ മരിക്കണം, അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്.
So it is necessary that we die with him.
അത് മാത്രമല്ല, നാം മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്.
And that what God is really interested in seeing is not only are we dead with Christ, but are we resurrected with him.
എങ്കിൽ മാത്രമേ നമുക്ക് ആ യേശുക്രിസ്തുവിന്റെ ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ.
And unless that happens, we cannot enter into the life of Christ.
അത് നമ്മളിൽ ദിവസം തോറും ആ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുന്ന ആ പ്രക്രിയ നമ്മളിൽ ഉണ്ടാകണം.
And each day we need to have that process in our life that allows us to become more conformed to the image of the Lord Jesus.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ആ പുറമേയുള്ളവൻ ക്ഷയിക്കുന്നു എന്നവരിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന്.
And hence Paul tells us in 2 Corinthians 4, even though the outer man is decaying or perishing, the inner man is being renewed day by day.
നാം അവനോടുകൂടെ മരിക്കുമ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ലൈഫ് നമ്മളിലേക്ക് വരികയും നാം അവിടെ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ യേശുക്രിസ്തു നയിച്ചതുപോലെയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകരും.
So when we die with Christ and we are resurrected with him, we receive the power, the divine power, to live with him and live in a way that is in or is live in a way that follows the lifestyle of the Lord Jesus.
നാം യേശുക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ബാക്കിയെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്.
You know, only the things that we do where we're seeking to live for the Lord, those are the only things that are going to last. Everything else is going to be consumed by the fire.
നാം ഇനിയും ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്.
And so we ought to give ourselves to the Lord, our life, so that the life that we live for him.
റോമലേഖനം 6:22 നാം വായിക്കുന്നത് നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു എന്നാണ്.
Verse 22 of Romans 6 says, but now, having been freed from sin and enslaved to God, you derive your benefit resulting in sanctification and the outcome eternal life.
പാപത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിച്ചേ മതിയാവൂ.
It is necessary that we be freed from sin.
പാപം മാത്രമേ നമ്മെ നിത്യമായ നരകത്തിൽ കൊണ്ടെത്തിക്കുകയുള്ളൂ.
And it is sin that will take us to eternal destruction.
പാപം മാത്രമേ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയുള്ളൂ.
It is only sin that will keep us separated from God.
പാപം മാത്രമേ നമ്മെ നമുക്ക് പറുദീസ നിഷേധിക്കുകയുള്ളൂ.
And it is sin that would refuse us entrance into paradise.
അതുകൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായിരുന്ന നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
So it's necessary that we be freed from sin and enslaved to God and live a life that is pleasing to him.
അത് മാത്രമേ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളൂ.
And that is the only kind of life that is pleasing to God.
നാം 2 കൊരിന്ത്യർ 5:17 വായിക്കുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. അതായത് ഇതാ സകലതും പുതുതാക്കി തീർക്കുന്ന ആ ദൈവത്തിന്റെ പ്രക്രിയ നമ്മളിൽ നടക്കുകയും നമ്മെ പുതുതാക്കി ആ കർത്താവിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമ്മെ അവന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കും.
Verse 17 of 2 Corinthians 5 says, therefore, if any man is in Christ, he is a new creature. The old things passed away. Behold, new things have come. And when God's Holy Spirit starts working in our hearts, he changes us and makes us new so that we are able to live a life that is pleasing to him.
എത്രയോ അത്ഭുതകരമായ ഒരു ജീവിതമാണത്.
And that is a rather amazing life.
അങ്ങനെയുള്ളവരെയാണ് ദൈവം സ്വീകരിക്കാനായിട്ട് എത്രയും വേഗം മടങ്ങി വരുന്നത്.
And it is to receive such that the Lord Jesus is is coming soon.
നമ്മൾ വളരെ പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്.
We live in a world that is full of sin.
അതിന്റെ മധ്യത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നാം ഇരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
And in a midst of such a world, it is necessary that we be a people who have been freed from sin and living in a way that's pleasing to God.
നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 4:22 മുതൽ 24 വരെയുള്ള വാക്യം.
So also turn to Ephesians chapter 4 and read verses 22-24. That in reference to your former manner of life, you lay aside the old self, which is being corrupted in accordance with the lusts of deceit, and that you be renewed in the spirit of your mind, and put on the new self, which in the likeness of God has been created in righteousness and holiness of the truth. Here also we read of a renewal.
അതായത് ഇവിടെ നാം കായിക്കുന്ന മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ആദ്യമായിട്ട്.
In verse 22 it says, you know, there needs to be something that is laid aside. It says, in reference to your former manner of life, you lay aside the old self, which is being corrupted in accordance with the lusts of deceit.
അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
It's important that we lay that lifestyle or that self aside.
നമ്മുടെ പഴയ മനുഷ്യനെ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു ക്രൂശിച്ചു കൊന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്.
We read that old self was crucified with Christ on the cross of Calvary.
യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഡിസ്ട്രോ ചെയ്തതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
And what we're instructed from this passage is that the things that the Lord Jesus destroyed on the cross, that should not be seen in our life.
അത് എന്നേക്കുമായിട്ട് ദൈവം നശിപ്പിച്ചതാണ്. അതിനെ നാം ഒരിക്കലും സ്വാഗതം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയായിത്തീരരുത്.
And God had destroyed that, I mean permanently destroyed it. We should not welcome those things into our life and allow it to influence us.
അതിന്റെ 17 വാക്യത്തിൽ നാം വായിക്കുന്നത് ജാതികൾ 4:17 ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. അവിടെ നമ്മളുടെ നടപ്പ് നിർമ്മലമായിരിക്കണമെന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും.
In verse 17 there's another instruction regarding our walk. It says, this I say therefore and affirm together with the Lord, that you walk no longer just as the Gentiles also walk, in the futility of their mind, being darkened in their understanding.
ആ പഴയ മനുഷ്യനെ നാം ഉപേക്ഷിക്കണം. നമ്മളെ ജാതികൾ നടന്നതുപോലെ നടക്കരുത്. നമ്മുടെ ജീവിതത്തിനെല്ലാം ഒരു ക്രമീകരണം ഉണ്ടാകണം. കർത്താവ് കാൽവരി ക്രൂശിൽ നശിപ്പിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി വീണ്ടും വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.
So here the writer reminds the Ephesian believers that there are things that they need to lay aside, the old self, and that their walk should not be similar to the walk of the Gentiles, but there needs to be a new order or a new way of life, and we should not welcome those things into our life that would kind of push us away from the Lord.
അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്നത്.
And it is when we do these things that our spirit is renewed, as we read in verse 22.
നമുക്ക് സ്വതവേ പുതുക്കം പ്രാപിപ്പാനായിട്ട് കഴിയയില്ല.
We're not able to cause this renewal to happen on our own strength.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ.
This is only possible by the power of the Holy Spirit.
പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു ജീവിച്ച് കാണിച്ച ജീവിതം നമുക്ക് കാണിച്ചു തരുമ്പോൾ നാം അതുപോലെ ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം.
When the Holy Spirit enlightens our eyes to see the kind of life that the Lord Jesus led and shows us how we ought to walk, we need to be willing to give in to his influence and to his direction or his guidance.
പരിശുദ്ധാത്മാവിനെ വളരെ എളുപ്പത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം.
And we need to give ourselves to God so that the Holy Spirit can take us and use us for his sake.
അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിൽ ആ പുതുക്കം ഉണ്ടായിട്ട് നമ്മളിൽ ഒരു പുതിയ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതായിട്ട് നാം അതിന്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു.
And when we do that, we experience this renewal, and we experience how God creates a new man in us that walks in the likeness of God.
ഇവിടെ നാം കാണുന്നത് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
They are about the new self in verse 24 it says, and put on the new self which in the likeness of God has been created in righteousness and holiness of the truth.
ഈ പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യൻ നമ്മെ സൃഷ്ടിച്ചവന്റെ അതേ സ്വരൂപവും സാദൃശ്യമുള്ള ഒരു വ്യക്തിയെ, അതായത് യേശുക്രിസ്തുവിനെ പോലെ ഉള്ള ഒരു വ്യക്തിയെ നമ്മുടെ ഹൃദയത്തിൽ അന്തരാത്മാവിൽ ദൈവം സൃഷ്ടിച്ചു എന്നാണ്.
Another way to think about is that God has created a new person in the likeness of the Lord Jesus and put that new person in our spirit or in our hearts.
ലോകത്തിലുള്ള സകല മനുഷ്യരും മാതാപിതാക്കന്മാരാൽ ജനിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം ഒരു പുതിയ മനുഷ്യനെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
You know, when we think of people in this world, we know that they're all born of their parents, of a father and a mother. But here we read of a new self or a new person that God created and places within us.
ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവമുള്ള ഒരു പുതിയ മനുഷ്യനെ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം തന്നു എന്നുള്ളത് എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്.
And that's also an amazing truth that God is willing to make a new person that is made in the likeness of God and put it in these clay vessels.
അതെ, നമ്മെ സന്തോഷിപ്പിക്കുന്ന വിഷയമല്ലേ?
And isn't that something that brings great joy to our hearts?
ആ പുതിയ മനുഷ്യൻ നമ്മളിൽ ദിവസം തോറും പുതുക്കം പ്രാപിച്ച് ആ ക്രിസ്തുവിന്റെ തലയോളം വളരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
And God's desire is that this new person, this new self, is renewed each day and grows to the maturity of the head, which is Christ.
അത് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ആ ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്.
And that new self is created in the likeness of God, in righteousness and holiness of the truth.
അത് നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തും ആ പുതിയ മനുഷ്യൻ നമ്മളിൽ വന്ന്.
And that new self, when it comes into us, changes us completely.
അത് പാപത്തെ വെറുക്കുന്ന മനുഷ്യനാണ്.
It's a self that hates sin.
പാപത്തെ ഒരിക്കലും ചെയ്യാത്ത നിലയിൽ, പാപം ഒരു നാളും ചെയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഈ പുതിയ മനുഷ്യൻ.
And this new self is able to lead us into a life where we completely hate sin and do not want to do it.
ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ പുതിയ മനുഷ്യൻ.
This new self allows us to live a life that is pleasing to God.
യേശുക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുന്ന അത്ഭുതകരമായ പ്രക്രിയ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മെ ആ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനായിട്ട് ദൈവം ഒരുക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയാണ്.
And it is God's work in our life to conform us into the image of his son and lead us into his heavenly kingdom.
നാം 2 കൊരിന്ത്യർ 3:18 വായിക്കുന്നത്, നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെട്ട് നാം അവന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമെന്നാണ്.
In 2 Corinthians 3:18 we read, we're being transformed into the same image from glory to glory, just as from the Lord the Spirit.
അതെ, അത് നമ്മളിൽ ദിവസം തോറും ആ പ്രക്രിയ സംഭവിക്കുന്നതാണ്. നമ്മളെ പുതുക്കം പ്രാപിച്ച് ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് യേശുക്രിസ്തുവിനെ പോലെ നമ്മെ ആക്കി തീർക്കുന്ന ആ പ്രക്രിയ നമ്മുടെ അന്തരാത്മാവിൽ നടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരും.
And that renewal that God wants to do in our lives needs to happen each day so that we're transformed into that same image of the Lord Jesus, and it should affect our life as a whole.
നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ജീവിതചര്യയിലും എല്ലാം അത് വെളിപ്പെട്ടു വരും.
It should be evident in our word, in our deeds, and in our way of living.
നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 3:10 വാക്യം.
Let's read one more verse from the book of Colossians 3:10. Colossians 3:10. Do not lie to one another, since you laid aside the old self with its evil practices and have put on the new self, who is being renewed to a true knowledge according to the image of the one who created him.
ഇവിടെയും പുതുക്കം പ്രാപിക്കുന്ന ഒരു പുതിയ മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
Here too we read of a new self that is being renewed.
അത് സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, അതായത് ദൈവത്തെ പോലെ നമ്മെ ആക്കി തീർക്കുന്ന ഒരു പുതിയ മനുഷ്യനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും.
It's a new self that makes us conformed into the image of God himself.
എന്നാൽ ഈ കാര്യം നമ്മളിൽ സംഭവിക്കണമെന്നൊരിയിൽ നമ്മുടെ പഴയ പ്രകൃതിയൊക്കെ മാറിയേ സാധിക്കുകയുള്ളൂ.
But in order for this to happen, that old self has to get out of the way.
അന്നാ അതിന്റെ മൂന്നിന്റെ അഞ്ചിൽ നാം വായിക്കുന്നത്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി എന്നാണ് അവിടെ വായിക്കുന്നത്.
In verse 5 we're told what to do first. It says, therefore consider the members of your earthly body as dead to immorality, impurity, passion, evil desire and greed, which amounts to idolatry.
അതെ, റോമലേഖനം 8:13 നാം വായിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെല്ലാം മരിപ്പിക്കാനായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
In Romans chapter 8 and verse 13 too we are instructed, but if by the Spirit you are putting to death the deeds of the body, you will live. So it is by the Holy Spirit that God wants us to put to death the deeds of the body.
അത് നമുക്ക് സ്വന്തമായിട്ട് സ്വയമായിട്ട് ചെയ്യാൻ കഴിയില്ല.
It's not something we can do on our own.
നമ്മളിലുള്ള ആദാമിന്റെ ആ നേച്ചർ നമ്മളിൽ പിന്നെയും നമ്മളിൽ കുടികൊള്ളുവാനായിട്ട് ശക്തിപ്പെടുവാനായിട്ട് ആ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നത് ഈ നിലയിൽ പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കുമ്പോഴാണ്.
And how we can be freed from the influence of that Adamic nature that we have in us is by putting to death the deeds of the body by the power of the Holy Spirit.
അത് ദിവസം തോറും മരിപ്പിക്കുമ്പോഴാണ് നമ്മൾ ദിവസം തോറും പുതുക്കം പ്രാപിപ്പാനായിട്ട് ഇടയായി തീരുന്നത്.
It is when we daily put these things to death that daily we'll experience the renewal.
കാരണം ഓരോ ദിവസവും നമ്മൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതായിട്ടുണ്ട്. അതിലൊക്കെയും നാം എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജയാളിയായി തീരുന്നത്.
You know, we come across situations day after day, and how we deal with them, how we decide to deal with them, is going to tell whether we're going to be victorious in it or not.
ഇനി 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോഴോ നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വയലിനും ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
Back in Colossians chapter 3, it says in verse 8, but now you also put them all aside, anger, wrath, malice, slander, and abusive speech from your mouth.
വീണ്ടും പറയുന്ന, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞുകളയണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു.
Then in verse 9, do not lie to one another, since you laid aside the old self with its evil practices.
എബ്രായലേഖനം 12:1 ഒരു ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ മുറുകെ പറ്റുന്ന പാപം, ഈ കോപവും ക്രോധവും ഈർഷ്യയും ഫോഷ്കും ഇതെല്ലാം നമ്മെ മുറുകെ പറ്റുന്ന, ദിവസം തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങളാണ് ഇതൊക്കെ.
Now we read in Hebrews chapter 12 and verse 1, lay aside every encumbrance and the sin which so easily entangles us. And these sins like anger and wrath and malice and slander, these are things that so easily entangle us, and we need to set them aside or lay them aside.
പൊതുവെ കോപവും ഫോഷ്കും അറിയുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് സാധാരണ ജനങ്ങൾ കരുതുന്നത്.
Now most people consider anger or lying as very very simple sins or simple things.
എന്നാൽ ദൈവവചനം വളരെ കർശനമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
But God's word takes them very seriously and warns seriously against them.
ഫോഷ്ക് പറയുന്നതിനെക്കുറിച്ച് നാം വെളിപ്പാട് പുസ്തകം 21:8 പറയുന്ന, ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി ഗന്ധവും തീയും കത്തുന്ന തീപ്പൊയി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്.
In Revelation chapter 21 and verse 8, when it comes to lying, it says, you know, it lists a list of sins, and all liars, their part will be in the lake that burns with fire and brimstone, which is the second death.
ദൈവം എത്ര കർശനമായിട്ടാണ് ഫോഷ്ക് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
We see how seriously God takes lying.
21:7 പറയുന്നു, ജീവന്റെ നഗരത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
In verse 7 of Revelation
27.
Revelation 21 and 27, it says that nothing unclean, and no one who practices abomination and lying shall ever come into it, but only those whose names are written in the Lamb's Book of Life, referring to the holy city. So there it says that those who lie, they have no place in the holy city.
അതുകൊണ്ട് ഈ വകയൊക്കെയും നാം വിട്ടു കളഞ്ഞ് ഇതിനെ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മളിൽ ആ ജീവന്റെ പുതുക്കം സംഭവിക്കാനായിട്ട്.
And so we need to lay these things aside and set them aside and allow the Spirit of God to cause that renewal in our lives.
ഇവിടെ നാം മരിപ്പിക്കണം, നാം വിട്ടു കളയണം, ഉരിഞ്ഞു കളയണം. ഈ വാക്കുകളൊക്കെയാണ് അപ്പോസ്തലൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
You know, the words that the apostle uses, lay them aside or consider them dead or put to death, these are the words that the apostle uses to communicate this
truth.
And as we see him use those phrases, we understand how seriously he takes them when he seeks to communicate this truth.
കാരണം നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരമാണ് പുതുക്കി രൂപാന്തരപ്പെടുത്തി നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നത്.
Because the goal is that we would become conformed to the image of the one who created us.
നമ്മുടെ പഴയ സ്വഭാവം സ്വയത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതമാണ്.
You know, our old nature is a nature that is centered on self.
നമ്മുടെ സ്വയം എന്തു പറയുന്നുവോ അതെല്ലാം നമ്മൾ ചെയ്യുവാനായിട്ട് തയ്യാറാകുന്ന ഒരു പ്രകൃതി.
It's a nature that is ready to do whatever we want ourselves to do.
എന്നാൽ അതിനെ മുഴുവനായിട്ട് ഉരിഞ്ഞു കളഞ്ഞ് ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമുക്ക് പുതുക്കം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്.
But when we can lay that aside and set that aside and live a life that is God-centered, that's when we experience this renewal.
അങ്ങനെ നാം പുതുക്കം പ്രാപിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ആദാമിയ പ്രകൃതി നമ്മളിൽ റിഫ്ലക്ട് ചെയ്യയില്ല.
And as we have that renewal, then we won't reflect that Adamic nature that we have in us.
നമ്മളിൽ എപ്പോഴും ആ ദൈവത്തിന്റെ സ്വഭാവമായിരിക്കും നമ്മളിൽ വെളിപ്പെടുന്നത്.
Instead it would be the character of God that would be evident in our life.
അങ്ങനെ യേശുവിനെ പോലെ നമുക്ക് അഭിനയിപ്പാനായിട്ട് കഴിയും, പക്ഷേ അതിന് നിത്യമായ ഒരു നിലനിൽപ്പില്ല.
And thus we will be able to imitate the Lord Jesus Christ.
അതിനെ നിത്യമായ യാതൊരു നിലനിൽപ്പില്ല. യേശുക്രിസ്തുവിനെ പോലെ നമുക്ക് അഭിനയിപ്പാനായിട്ട് കഴിയും, പക്ഷന്തരിയിൽ അതിന് നിത്യമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല. യേശുക്രിസ്തുവിനെ പോലെ അഭിനയിക്കാൻ നമുക്ക് അതുപോലെ ചെയ്യാനായിട്ട് കഴിയും. യേശുക്രിസ്തു ആണെന്ന് ധരിപ്പിക്കത്തുന്നില്ലേ?
ദൈവത്തിന്റെ പ്രവൃത്തി അല്ലല്ലോ.
അല്ലല്ല, യേശുക്രിസ്തുവിനെ പോലെ നമുക്ക് പെരുമാറാനായിട്ട് കഴിയും, പക്ഷേ അത് അന്തരാത്മാവിൽ നിന്നത് മാത്രമേ.
You know, we might be able to do things that make us look like we're acting like Christ, but those things will not last eternally. Only that which comes in our lives by the influence of the Holy Spirit, that which is from God, those are the only things that will last forever.
നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ അഭിനയിക്കുന്ന ഒരു ലോകം നമ്മളെ ഒരു വശമെങ്കിൽ അഭിനന്ദിച്ചേക്കാം, എന്നാൽ നമ്മുടെ അന്തരാത്മാവിൽ മാറ്റം വന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരുമ്പോൾ അതിനാണ് നിത്യമായിട്ടുള്ള ഒരു നിലനിൽപ്പും ദൈവം അംഗീകരിക്കുന്നത്.
You know, if we do things with our own strength to make us look like we're following Christ, people around us might congratulate us, but only that which comes from within because of the work of God's Holy Spirit in our lives, that's the only thing that God would value that would last forever.
നാം ലൂക്കോസിന് ശേഷം 9 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പാനാണ് പറയുന്നത്.
In Luke chapter 23, chapter 9 and verse 23, the Lord says, if anyone wishes to come after me, let him deny himself and take up his cross daily and follow me.
അത് ഓരോ ദിവസവും സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
So there it's very clear that this is something that ought to happen on a daily basis.
സ്വയത്തെ കേന്ദ്രീകരിച്ച ജീവിതത്തെ ഓരോ ദിവസവും നാം ത്യജിക്കേണ്ടത് ആവശ്യമാണ്.
Each day we need to reject or lay aside that life that is centered on self.
അത് ദൈവത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതം നാം നയിക്കുന്നവരായിരിക്കണം.
And we ought to live a life that is God-centered instead. And it is only those who would do that that are able to follow the Lord Jesus. In Proverbs chapter 4 and verse 18, there's another fitting verse. But the path of the righteous is like the light of dawn that shines brighter and brighter until the full day.
And the
light of dawn, I would say, pictures the new birth that we experience in Christ.
But
then it says that shines brighter and brighter until the full day.
അതുപോലെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും ശോഭിച്ച് ശോഭിച്ച് അതേ തേജസ് പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന അവന്റെ ക്രിസ്തു തലയോളം വളരുന്ന ആ പ്രക്രിയ നമ്മളിൽ സംഭവിക്കണം.
And just as the sun gets brighter, the light gets brighter, each day as we experience this renewal and this change, and we become more and more like the Lord Jesus, our life also ought to become brighter and brighter like that, reflecting the glory of the image of God. There it says, until the full day, it shines brighter and brighter. And that is the path of a righteous man. It is necessary that each day we experience this renewal and grow into the head which is Christ. In verse 14 of the same passage, we read of the path of the wicked.
ആ പുതുക്കം പ്രാപിച്ച് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന നമ്മളുടെ ജീവിതം ഒരിക്കലും ദുഷ്ടന്മാരുമായിട്ട് ബന്ധപ്പെടുവാൻ പാടില്ല.
Our life that is being renewed into the image of the Lord Jesus should not have association with the wicked.
ഇവിടെ നാം വായിക്കുന്നത് ദുഷ്ടന്മാരുടെ പാതയിൽ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ നടക്കരുത്, അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുപോകുക എന്നൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
In verses 14 and 15 it says, do not enter the path of the wicked and do not proceed in the way of evil men. Avoid it. Do not pass by it. Turn away from it and pass on.
അത് വിട്ടുമാറുക, അതിന്റെ അതിനാട് ആ പാതയിൽ ചെല്ലരുത് എന്നൊക്കെയാണ് അവിടെ നടക്കരുത് എന്നൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Now again, the verbs used are avoid it, do not pass by it, turn away from it. Don't proceed near it. These are the instructions given when it comes to the path of the wicked.
സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ പ്രക്രിയ നമ്മളിൽ ഉണ്ടെന്നൊരിയിൽ നമ്മൾ ഒരിക്കലും ദുഷ്ടന്മാരുടെ പാതയിൽ ചെല്ലുകയോ അതിനോട് അടുത്തു ചെല്ലുകയോ അതിനോട് നിന്ന് മാറിപ്പോവുകയാണ് നാം ചെയ്യേണ്ടത്.
And if we have that renewing happening in our lives by the work of God's Holy Spirit, where He is conforming us into the image of His Son, then we would choose to avoid these paths and not go by it and turn away from it.
അതിനെ കാരണമുണ്ട്. അതിന്റെ താഴെ പറഞ്ഞു താഴത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങിയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
And verse 16 tells us why, for they cannot sleep unless they do evil, and they are robbed of sleep unless they make someone stumble.
അത് എത്രയോ ഭയങ്കരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നാം ആ വഴിയിൽ ചെല്ലരുത്, അതിനോട് അടുക്കരുത്, അവിടെ നിൽക്കരുത് എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്.
You know, and that is a rather tragic situation, and that's why we're warned to avoid it or not get near it or turn away from it.
ദൈവമക്കൾ എപ്പോഴും വളരെ കരുതലോടെ ജീവിക്കേണ്ടതാണ്.
You know, Christians ought to be very careful in how they live.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനേക തടസ്സങ്ങളും വഴിയെല്ലാം അടഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രക്രിയ നമ്മളിൽ നടന്ന് നമ്മൾ അതിലൊക്കെയും ജയാളിയായി തീരും.
You know, even when we come across situations where it seems like the way ahead is not clear, it looks dim, by the work of God's Holy Spirit, we're able to experience victory when we give in to His will.
4:12 നാം ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ നടക്കുമ്പോൾ നിന്റെ കാലടികൾക്ക് ഇടുക്കം വരികയില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
In verse 12 of Proverbs 4, it says, when you walk, referring to the righteous man, your steps will not be impeded.
നമ്മുടെ വഴി ഒരിക്കലും ഇടുക്കം വരികയില്ല, ദൈവം അതിനെ വിസ്തീർണമാക്കി തരും എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
What we see there is that as we follow him, you know, we won't have any impediment in our walking, but God opens up the way for us to move forward.
നമുക്ക് ദൈവം പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവം നമുക്ക് അത്ഭുതകരമായ വഴി സൃഷ്ടിച്ച് അതിനെ വലുതാക്കി നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കി തീർക്കും.
You know, even when we are in a difficult circumstance, God is able to open up the way and allow us to have freedom to move forward.
അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നാം നയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
And hence it's very important that we live a life that is pleasing to God.
നമ്മുടെ പഴയ പ്രകൃതിയെല്ലാം നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്.
It is necessary that we lay aside or set aside our old nature.
ദുഷ്ടന്മാരുടെ അടുക്കൽ ചെല്ലുകയോ അതിനോട് പെരുമാറുകയോ അതിൽ നടക്കുകയോ ചെയ്യാൻ പാടില്ല.
And we should avoid and turn away from the path of the wicked.
നമ്മുടെ ജീവിതം കർത്താവിന് ഏറ്റവും പ്രസാദകരമായ ഒരു ജീവിതമായിരിക്കണം.
And our life should be a life that is very pleasing to our Lord and Savior.
പാപത്തെ വെറുക്കുന്ന ഒരു ജീവിതമായിരിക്കണം.
It should be a life that hates sin.
ദിവസം തോറും പുതുക്കം പ്രാപിക്കുന്ന നമ്മുടെ അകമേയുള്ള മനുഷ്യൻ അത് ശക്തിയോടെ ബലപ്പെടണം എന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്.
In the book of Ephesians we're reminded that our new nature needs to be renewed with strength.
അത് ഓരോ ദിവസവും സംഭവിക്കേണ്ടത് ആവശ്യമാണ്.
And it ought to happen each day.
നമ്മൾ ഒരു ദിവസം നമ്മൾ അവനെ പോലെ ആയിത്തീർന്ന് നാം അവന്റെ സന്നിധിയിൽ എടുക്കപ്പെടും.
One day we are going to become like him and be taken up to be with him.
സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കി തീർക്കും.
And on that day he is going to transform the body of our humble state into conformity with the body of his glory by the exertion of the power that he has even to subject all things to himself.
നമ്മൾ കർത്താവിന് വേണ്ടി ജീവിച്ചത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ.
Only those things that we have done to live for the Lord, that they, those are the things that will last forever.
അല്പകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് തരുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
So we have a very short time to live in this world. We ought to live that short life for the Lord.
ആകയാൽ പാപം നമ്മുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനിയും വാഴുവാൻ പാടില്ല.
And hence sin should not reign in our mortal bodies, that we would be obedient to that.
അതിനു വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
And may God's Holy Spirit help each one of us to not allow sin to have that dominion, but that we would live in subjection to his Holy Spirit.
നമ്മൾ പാപത്തിനു മരിച്ച് ദൈവത്തിനു ജീവിക്കുന്നവരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
And may God help each one of us to be dead to sin and living to God. We'll close in a word of prayer. Our Father in heaven, we thank you that we can come before your word tonight, and we thank you for the instruction that we have from your word, the warning that we have from it. We do thank you that you have given us a new life and that you have created in us a nature that is made according to the image of the one who created us. And we pray that each day you would help us to consider ourselves dead to sin, and that you would help us to experience the renewal of this new nature that you have given us, so that our image would change from glory to glory, brighter and brighter, becoming more like the Lord Jesus, both in our conduct and in our word and in our choices and in all facets of our life. We do thank you that you are pleased to allow this new nature to dwell in these earthly tents of ours, and that your Holy Spirit is at work in us. But pray that each day you would help each one of us here to give in to the instruction and to the guidance and to the working or the molding of your Holy Spirit in our lives. We just thank you for your spirit that indwells each one of us. We thank you for the victory that we have through the Lord Jesus Christ and his death on the cross, where he conquered death through death. We pray that you would take us to our homes in safety, and we thank you for your word again tonight. In Christ's name we pray. Amen.
Amen. Amen.